പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ ധന്യവും പരിശുദ്ധവുമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും സ്വാഗതവും സ്നേഹവന്ദനവും. അജ്ഞാത ദേവനെ പരിചയപ്പെടുത്തുന്ന പ്രസംഗം എന്നുള്ള ഒരു ചിന്തയാണ് തുടർന്ന് അല്പസമയം നാം ധ്യാനിക്കുന്നത്. അപ്പോസ്തലപ്പെടുന്ന പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 16 മുതലുള്ള വാക്യങ്ങളിലാണ് ഈ പ്രത്യേക ചിന്ത നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പൗലോസിൻ്റെ മിഷണറി യാത്രയിൽ തന്നെ അഥേന എന്ന് പറയുന്ന പട്ടണത്തിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ അവിടെ കണ്ട കാഴ്ച തനിക്ക് വളരെ ഹൃദയഭേദകമായിട്ട് തോന്നുവാനിടയായി തീർന്നു. ആ നഗരത്തിൽ നിറഞ്ഞ് ബിംബങ്ങൾ വെച്ച് അതിനെ ആരാധിക്കുന്ന ഒരു കാഴ്ചയാണ് തനിക്ക് കാണുവാനായിട്ട് ഇടയായി തീർന്നത്. തുടർന്ന് അവൻ പള്ളിയിൽ ചെന്ന് യഹൂദന്മാരോടും ദൈവഭക്തന്മാരോടും ചന്തസ്ഥലത്ത് ദിവസേന കണ്ടവരോടും ദൈവത്തിൻ്റെ വചനം പറയുവാനായിട്ട് തുടങ്ങി. അപ്പോൾ അവിടെ വലിയ പ്രതികൂലങ്ങളെ പൗലോസ് നേരിട്ടു. എപ്പിക്യൂരിയരും സ്തോയിക്കരുമായ തത്വജ്ഞാനികൾ ചിലർ അവനോട് വാദിച്ചു. പ്രൈസ് ദ ലോർഡ്. ഈ വിടുവായൻ എന്തു പറവാൻ പോകുന്നു എന്ന് ചിലരും അവൻ യേശുവിനെയും പുനരുത്ഥാനത്തെയും പ്രസംഗിക്കൊണ്ട് ഇവൻ അന്യ ദേവതകളെ ഘോഷിക്കുന്നവനെന്ന് തോന്നുന്നു എന്ന് മറ്റിലരും പറഞ്ഞു. അവനെ പിടിച്ച് അരയോപക കുന്നിന്മേൽ കൊണ്ടിരുന്നു. അഥേന പട്ടണത്തിലെ ഒരു പ്രത്യേക സ്ഥലമാണ് അരയോപക കുന്ന്. പ്രൈസ് ദ ലോർഡ്. അവിടെ ബിംബങ്ങൾ നിറഞ്ഞിരിക്കുന്ന ആരാധനയും ആരാധന സ്ഥലവുമാണത് എന്ന് നമുക്ക് കാണിട്ട് കഴിയും. അവിടെ കൊണ്ടുവന്ന് നിർത്തിയ സമയത്ത് പൗലോസ് ഒരു പ്രത്യേക കാര്യം ദർശിപ്പാനിടയായി. ഒരു വേദിക്കല്ല് കണ്ടു. അതിൽ അജ്ഞാത ദേവന് എന്നെഴുതിയിരിക്കുന്ന ഒരു എഴുത്ത് കണ്ടു. പ്രൈസലോ. അതിൻ്റെ 23-ാം വാക്യം, ഞാൻ ചുറ്റി നടന്ന് നിങ്ങളുടെ പൂജാസ്ഥാനങ്ങളെ നോക്കുമ്പോൾ അജ്ഞാത ദേവന് എന്നെഴുത്തുള്ള ഒരു വേദിക്കല്ല് കണ്ടു. എന്നാൽ നിങ്ങൾ അറിയാതെ പൂജിക്കുന്നത് തന്നെ ഞാൻ നിങ്ങളോട് അറിയിക്കുന്നെന്ന് പറഞ്ഞ് അതിൽ കൂടെ ദൈവിക സന്ദേശം സുവിശേഷം അവരോട് അറിയിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. പൗലോസ് വളരെ ദൈവകൃപയോടും വളരെ ജ്ഞാനത്തോടും കൂടിയാണ് ഇങ്ങനെ വചനം അവിടെ പറയുവാനായിട്ട് ഇടയായി തീർന്നത്. അജ്ഞാത ദേവന് എന്നുള്ള ഒരു എഴുത്ത് കണ്ട് അതിനെ വ്യാഖ്യാനിച്ച് നിങ്ങൾ അറിയാതെ പൂജിക്കുന്ന ആരാധിക്കുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നതെന്ന് പറഞ്ഞ് യഥാർത്ഥമായ ദൈവിക സന്ദേശം പൗലോസ് അവരോട് പറയുകയാണ്. അതിന് ഒരു ചരിത്രപരമായ പശ്ചാത്തലം കൂടെ ഉണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, പ്രൈസ് ദ ലോർഡ്, ആ കാലത്ത് അഥേനയിൽ ഒരു പ്രത്യേക നിയമം നിലവിലുണ്ടായിരുന്നു. ആ നിയമം ഇതാണ്: പുതിയ ദേവതകളെക്കുറിച്ച് പ്രസംഗിക്കുന്നവർക്ക് വധശിക്ഷ കൊടുക്കും എന്നുള്ളതായിരുന്നു അന്നത്തെ നിയമം. അപ്പോൾ അവർ പ്രതിഷ്ഠിച്ച് ആരാധിക്കുന്ന ദേവതയോ ദേവനെയോ ഒഴികെ വേറെ ഒരു പുതിയ ദൈവത്തെയോ പുതിയ ദേവതയോ പ്രസംഗിച്ചാൽ പറഞ്ഞാൽ അവർക്ക് വധശിക്ഷയായിരുന്നു അന്ന് നിയമിക്കപ്പെട്ടിരുന്നത്. അതുകൊണ്ട് പൗലോസ് വളരെ ദൈവകൃപയോടും ബുദ്ധിയോടും കൂടെ അവിടെ എഴുതിയിരിക്കുന്ന അജ്ഞാത ദേവന എന്നുള്ള ആ വാക്കെടുത്തിട്ട് അതിൽ കൂടെ നിങ്ങളറിയാതെ പൂജിക്കുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് എന്ന് പറയും. ഒരു പുതിയ ദൈവത്തെ അല്ല പൗലോസ് പരിചയപ്പെടുന്നത്. കാരണം പുതിയ ദൈവത്തെ പറഞ്ഞാൽ വധശിക്ഷയ്ക്ക് അവിടെ നിയമമുണ്ട്. അതുകൊണ്ട് വളരെ ബുദ്ധിയോടും ദൈവകൃപയോടും കൂടെ പൗലോസ് നിങ്ങൾ അറിയാതെ പൂജിക്കുന്ന ഈ അജ്ഞാത ദേവൻ ആരാണ് എന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നതെന്ന് പറഞ്ഞ് പ്രൈസ് ദ ലോർഡ്, ദൈവിക സന്ദേശം പൗലോസ് അപ്പോസ്തലൻ അവരോട് പറയുകയാണ്. പ്രൈസ് ദ ലോർഡ്. നോക്കുക ദൈവമക്കളെ, പ്രൈസ് ദ ലോർഡ്. തുടർന്ന് കാണുന്ന ഈ 17-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം മുതൽ 31-ാം വാക്യം വരെയുള്ള ഒരു ഹ്രസ്വമായ പ്രസംഗത്തിൽ പ്രൈസ് ദ ലോർഡ് ദൈവവചനത്തിൻ്റെ ആധികാരികമായ സകല വസ്തുതകളും വളരെ വ്യക്തമായി പൗലോസ് അവരോട് പറയുകയാണ്. പ്രൈസ് ദ ലോർഡ്. ഒരു വാക്കിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് പൗലോസ് യേശു ക്രിസ്തുവിനെക്കുറിച്ചും യേശു ക്രിസ്തുവിൻ്റെ രക്ഷയെക്കുറിച്ചും അവരോട് പറയുകയാണ്. ആ പ്രസംഗത്തിൽ അടങ്ങിയിരിക്കുന്നത് അനേക ദൈവിക മർമ്മങ്ങളാണ് എന്ന് കാണുവാനായിട്ട് കഴിയും. പ്രൈസ് ദ ലോർഡ്. ചില കാര്യങ്ങൾ മാത്രം ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ദൈവം സകലത്തിൻ്റെയും സൃഷ്ടിതാവാണ് എന്ന് പൗലോസ് ആ വാക്യത്തിൽ കൂടെ പറയുന്നു. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവാണ് എന്ന് താനിവിടെ പറയുന്നു. മനുഷ്യനിർമ്മിതമായ ക്ഷേത്രങ്ങളിൽ ദൈവം വസിക്കുന്നില്ല എന്ന് താനിവിടെ പ്രസ്താവിക്കുന്നു. മനുഷ്യകരങ്ങളാൽ ശുശ്രൂഷിക്കപ്പെടാത്തവനാണ് ദൈവം. മനുഷ്യജാതിയൊക്കെയും ഒരുവനിൽ നിന്നാണ് ദൈവം നിർമ്മിച്ചത്. അവിടെ നിവാസത്തിനോ അവൻ അതിരുകൾ നിശ്ചയിച്ചു. അവൻ കാലങ്ങളെയും സമയങ്ങളെയും നിശ്ചയിച്ചു. ദൈവത്താൽ ഒരു രക്ഷ ദൈവം മനുഷ്യർക്ക് നൽകിയിട്ടുണ്ട്. ദൈവം സർവവ്യാപിയാണ്. ദൈവം എല്ലാ ജീവൻ്റെയും ഉറവിടമാണ്. അവൻ ജീവനുള്ളവനാണ്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ദൈവം മനുഷ്യവർഗത്തിന് വേണ്ടി മാനസാന്തരം വെച്ചിട്ടുണ്ട്. ആ മാനസാന്തരം യേശുക്രിസ്തുവിൽ കൂടിയാണ് മാനസാന്തരം. വലിയ ന്യായവിധി ദിവസം ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. സർവലോകവും നീതിയിൽ ന്യായം വിധിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. പ്രൈസ് ദ ലോർഡ്. യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്, ആ ഉയർത്തെഴുന്നേൽപ്പിനാൽ സകലർക്കും നീതി ഉറപ്പാക്കും എന്നുള്ള ആ ദൈവിക വചനത്തിൻ്റെ, പ്രൈസ് ദ ലോർഡ്, അടിസ്ഥാനപരമായ സത്യങ്ങളെ പൗലോസ് അപ്പോസ്തലൻ തുടർന്ന് പറയുകയാണ്. പ്രൈസ് ദ ലോർഡ്. ഞാൻ ഈ പറഞ്ഞത് ഹല്ലേലൂയ അപ്പോസ്തലരുടെ പുസ്തകം 17 അധ്യായത്തിൻ്റെ 24 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ ഒരു പ്രത്യേക പദം ലഭിച്ചത് ഉപയോഗിച്ച് പൗലോസ് അപ്പോസ്തലൻ യേശു ക്രിസ്തുവിൽ കൂടിയുള്ള രക്ഷ, മാനസാന്തരം, നിത്യജീവൻ അവകാശമാക്കുവാനുള്ള ദൈവം വെച്ചിരിക്കുന്ന വഴി, ഇവയെല്ലാം യഥാർത്ഥമായി ആ ജനത്തോട് പറയുകയാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മുടെയും സുവിശേഷത്തിൽ അടങ്ങിയിരിക്കേണ്ടത്, മറ്റുള്ളവരോട് വചനം പറയുമ്പോൾ അടങ്ങിയിരിക്കേണ്ടത് വേറൊന്നുമല്ല, ഹല്ലേലൂയ സ്തോത്രം, യേശു ക്രിസ്തുവിൽ കൂടിയുള്ള രക്ഷയാണ് നാം പറഞ്ഞു കൊടുക്കേണ്ടത്. ഇന്ന് ഹല്ലേലൂയ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള പ്രസംഗങ്ങളാണ് നമ്മൾ അധികം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഭൗതിക നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ വാഗ്ദാനം ചെയ്യുന്ന പ്രസംഗം. അതേ ദൈവം ഭൗതിക അനുഗ്രഹങ്ങൾ നൽകുവാൻ ശക്തനാണ്. എന്നാൽ വചനം നാം പറഞ്ഞു കൊടുക്കുമ്പോൾ, മറ്റുള്ളവരോട് വചനം പറയുമ്പോൾ, നിർമ്മലമായ വചനം, യേശു ക്രിസ്തുവിൽ കൂടെയുള്ള രക്ഷ നാം മറ്റുള്ളവരോട് പറയണം. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നതും ഉദ്ദേശിക്കുന്നതും. മറ്റൊരുത്തിന് രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിയിൽ മനുഷ്യരിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല യേശുക്രിസ്തുവിൻ്റെ നാമമൊഴികെ. അത് നാം മറ്റുള്ളവരോട് പറയുവാൻ നാം ബാധ്യസ്ഥരാണ്. പൗലോസ് അപ്പോസ്തലൻ്റെ പ്രസംഗം അതാണ് നമ്മെ പഠിപ്പിക്കുന്ന പാഠം. പ്രൈസ് ദ ലോർഡ്. ആകയാൽ ഹല്ലേലൂയ നാം വചനം പറയുമ്പോൾ, നിർമ്മലമായ സുവിശേഷം, യേശു ക്രിസ്തുവിൽ കൂടിയുള്ള രക്ഷ മറ്റുള്ളവരോട് പറയുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അതിനായി ദൈവങ്ങൾ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. കരുണയുള്ള കർത്താവേ, സ്വർഗപിതാവേ, അങ്ങേ ഞങ്ങളെ രക്ഷിച്ച ആ രക്ഷ മറ്റുള്ളവരോട് പറയുവാൻ നിർമ്മലമായ വചനം, ശക്തമായ വചനം, ആ രക്ഷയെക്കുറിച്ചുള്ള സന്ദേശം അറിയിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. അതിനായി അടിയനെ എൻ്റെ പ്രിയപ്പെട്ടവരെയും ഏൽപ്പിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടേതിനായി സ്തോത്രം യേശുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ.